الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذا مرضت فهو يشفين بريم الله سهود الماري سهور تقل الله سبحانه وتعالى يوڑے കൽപ്പന നിരോധനങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും അതിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം മനുഷ്യന്റെ ഒരു കൂടപ്പിറപ്പാണ്. രോഗത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരാളും തന്നെ ഈ രോഗത്തില്ല. ചെറുതും വലുതുമായിക്കൊണ്ടും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിക്കൊണ്ട് പല നിലക്കുള്ള രോഗങ്ങൾ ചെറുപ്പം മുതലേ മരണം വരെ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്, അതോടൊപ്പം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ, ഒരു മുസ്ലിമിന് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും ഇല്ലാ കഫറല്ലാഹു അൻഹു ഹത്ത ശൗകത്ത് യുഷാഖുഹ, അവന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അപ്പോൾ ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം പ്രയാസം അത് മറ്റൊരു ഹദീസിലൂടെ ഒന്നുകൂടി പ്രവാചകൻ വിശദീകരിക്കുന്നു. مَا يُصِيبُ الْمُسْلِمَ مِنْ نَصَبٍ وَلَا وَصَبٍ وَلَا هَمٍّ وَلَا حَزَنٍ وَلَا أَذًى وَلَا غَمٍّ ഒരു മുസ്ലിമിന് ഒരു ക്ഷീണം ബാധിച്ചാൽ, ഒരു വിഷമം ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ, ദുഃഖം ബാധിച്ചാൽ, എന്തോ ആകട്ടെ, ഹത്ത ശൗകത്ത് യുഷാഖുഹ, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. ഒരു വ്യക്തി രോഗം ബാധിച്ചു കിടന്നാൽ അവന്റെ പാപങ്ങൾ അവ പുറത്തു കൊടുക്കുന്ന രീതി ഹദീസിൽ കാണാം. ഒരു മരത്തിന്റെ ഉണങ്ങിയ മരത്തിന്റെ പിന്നെ ചില്ല പിടിച്ചു കുലുക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ എപ്രകാരം താഴെ വീണ് ആ മരം ഒഴിവാകുന്നുവോ എന്നതുപോലെ ഒരു മനുഷ്യനിൽ രോഗം ബാധിച്ചാൽ അവൻ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ ഒരു പിന്നെ തവക്കുലോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അതുകൊണ്ടാണ് രോഗത്തെ കുറിച്ച് അതൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. ഇനി എന്താണ് രോഗം? എന്താണ് രോഗത്തിന് കാരണം? രോഗത്തിന് കാരണമായിക്കൊണ്ട് പലപ്പോഴായി നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, വൈറസ് രോഗത്തിനൊരു കാരണമാണ്, ബാക്ടീരിയ രോഗത്തിനൊരു കാരണമാണ്. ഇത് രണ്ടും പ്രകൃത്യ നമ്മൾ പഠനത്തിലൂടെ പിന്നെ അനുഭവങ്ങളിലൂടെ അറിവിലൂടെ മനുഷ്യൻ നേടിയെടുത്തതാണ്. ഇതിന് രണ്ടിനും അപ്പുറമായിക്കൊണ്ട് രോഗത്തിന്റെ മറ്റൊരു കാരണമാണ് പിശാചി എന്നുള്ളത്. അതാര് പറഞ്ഞു തരണം? വൈദ്യശാസ്ത്രമല്ല, ആധുനിക ശാസ്ത്രമോ ആധുനിക അത്തരം പിന്നെ പഠന മേഖലകളോ അല്ല, മറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് പഠിപ്പിച്ചു തരേണ്ടത്. പിശാചിലൂടെ രോഗമുണ്ടാകും. അപ്പൊ അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിൽ പിശാചിനെ കൂടി പങ്കുചേർത്തുകൊണ്ട് നമ്മൾ ശിർക്ക് ചെയ്തു എന്നതാണോ? അല്ല, അള്ളാഹു പിശാചിനെ ഒരു കാരണമാക്കി മാറ്റി എന്ന് മാത്രം. വൈറസ് ഒരു കാരണം, രോഗമെടുത്തവന് അള്ളയാണ്, പിന്നെന്താ വൈറസ്? അതൊരു കാരണം. രോഗം നൽകുന്നവൻ അള്ളാഹുവാണ്, പിന്നെന്താ ബാക്ടീരിയ? അതൊരു കാരണം. കൊതുക് പനി പരത്തുന്നു, പനി ഉണ്ടാക്കുന്നു, അത് കൊതുകിനെ അള്ളാഹു പങ്കുചേർക്കലല്ല, അള്ള വെച്ചൊരു കാരണം മാത്രം എന്നതുപോലെ പിശാച് ഒരു കാരണം മാത്രമാണ്. ആർത്തവ രോഗത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും റഖലാത്തു ശയാത്തീൻ, പിശാചിന്റെ തൊഴികളിൽ ഒരു തൊഴിയാണ് അത് ആർത്തവ രോഗം. പ്രയാഗ രോഗത്തെ കുറിച്ച് പറഞ്ഞു, അത് പിശാചിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ പല രോഗങ്ങളെക്കുറിച്ചും അത് പിശാചിന്റെ ഭാഗമായിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിക്കുമ്പോൾ നമ്മൾ രണ്ടുകൂടി ചേർത്ത് പഠിക്കുക, രോഗത്തിന്റെ കാരണങ്ങൾ വൈറസും ബാക്ടീരിയയും അതേപോലെ തന്നെ പിശാചും. ഇനി ഏത് രോഗമാകട്ടെ, എല്ലാറ്റിനും ഇസ്ലാമിൽ പരിഹാരമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പരിപൂർണ മതമാണല്ലോ. മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിനും പരിഹാരം കാണുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹു ശിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും ഈ ലോകത്തില്ലാണ്. അത് ഏത് നിലക്കുള്ള രോഗമാണെങ്കിലും ശരി, ചില രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കണ്ടുപിടിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും മറ്റൊരു വിഷയം. ഉണ്ട് ചികിത്സ, മരുന്നും ഉണ്ട്, മനുഷ്യൻ അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ല, ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിക്കുന്നത് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ, അല്ലാഹ് ശിഫ ഇറക്കിയിട്ടില്ലാത്ത ഒരു രോഗവും ഈ ലോകത്ത് നിലവിലില്ല. ഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ, ഏത് രോഗം വന്ന് ഇറക്കിയിട്ടുണ്ടോ ആ രോഗങ്ങൾക്കുള്ള ശിഫയും വന്ന് ഇറക്കിയിട്ടുണ്ട്. ഫതദാവൗ, അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണം. ചില ആളുകൾ ചികിത്സിക്കാറില്ല, സൂഫികളിൽ വല്ലാതെ അതിൽ കഴിഞ്ഞു പോയ ചില ആളുകൾ ചികിത്സിക്കാറില്ല. അത് തവക്കുലിനെതിരാന്ന് പറഞ്ഞ് ചികിത്സ മാറ്റിവെക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, ചികിത്സിക്കണം. തദാവ എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം. മറ്റൊരു ഹദീസിൽ തദാവൗ യാ ഇബാദല്ലാ, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യദഅൻ ഇല്ലാ വദഅലഹു ശിഫാഅ, അല്ലാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനെല്ലാം ശിഫയും ഇറക്കിയിട്ടുണ്ട്. ഇല്ലാ ദാഅൻ വാഹിദാ, ഒരൊറ്റ രോഗം ഒഴികെ അതിന് ശിഫയില്ല, അതിന് പരിഹാരമില്ല. അത് അൽ ഹറം, വാർദ്ധക്യം. അതിങ്ങനെ തൊലി ചുളിഞ്ഞുകൊണ്ടിരിക്കും, പല്ലുകൾ കൊഴിയും, അവസാനം മുടി പോകും, അവസാനം ശരീരവും പച്ച ക്ഷീണിച്ചും അവശനായിത്തീരും. അതിന് പരിഹാരമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വാർദ്ധക്യമല്ലാത്ത മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. ലികുല്ലി ദാഇൻ ദവാ വൈദാ ഹുസീബ ദവാ ഉദ്ദാഇ ബറഅ ബിഇദ്നില്ലാഹ്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, ചികിത്സയുണ്ട്. ആ രോഗത്തിനും ചികിത്സ അങ്ങോട്ട് ചെന്നാൽ ബറഅ, അത് മാറും, അത് ശമനമാകും. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. അപ്പോ മരുന്ന് രോഗമുണ്ട്, അത് മനുഷ്യനെ ബാധിക്കും, അതിന് ചികിത്സയുമുണ്ട്. ചികിത്സ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചികിത്സകളുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതികപരമായി ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സാ രീതികളുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, രോഗം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അത് നൽകുന്നവൻ അള്ളയാണ്, രോഗത്തിന്റെ ശിഫ നൽകുന്നവനും അള്ളയാണ്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച വചനം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടുകാർക്ക് നമ്രൂദ് അടക്കമുള്ള ആ കൗമിന് ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വിശദീകരിച്ചു, വൈദാ മരിദ്തു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹ് ആരാണോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അങ്ങനെയാണ് റബ്ബിനെ ഇബ്രാഹിമിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ രോഗം മാറ്റുന്നവനും രോഗത്തിന് ശിഫ നൽകുന്നവനും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം ഒരു സത്യവിശ്വാസിക്ക് വേണം. അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിനും ശിഫയില്ല. മറ്റെല്ലാം തന്നെ രോഗത്തിന് ഒരു കാരണം അത് നിശ്ചയിച്ചതുപോലെ ശിഫക്കുള്ള കാരണങ്ങളും അത് നിശ്ചയിച്ചു എന്ന് മാത്രം. മരുന്ന് അതൊരു കാരണമാണ്, പ്രാർത്ഥന അതൊരു കാരണമാണ്, ശിഫ നൽകുന്നവൻ അത് അള്ളാഹുവാണ്. അതാണ് വൈദാ മരിദത്തും ബഹുവ യശ്ഫീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ, അദ്ഹിബിൽ ബഅസ, നീ പ്രയാസത്തെ അകറ്റണമേ, നീ രോഗം ദൂരീകരിച്ചു തരണമേ, ഇഷ്ഫി, നീ ശിഫ നൽകണേ, അന്തശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല, ശിഫാ അല്ലാ യുഹാദിറു സഖമാം, അല്പം പോലും രോഗം ബാക്കിയാകാത്ത നിലക്ക് പരിപൂർണമായും രോഗം നീ തുടച്ചു കളയണമേ, മാച്ചു കളയണമേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ രോഗം മാറാൻ പ്രാർത്ഥന അള്ളാഹുവോട് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ചികിത്സാരീതികൾ പാടില്ല. കാരണം ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളതും സമൂഹത്തിൽ പ്രേരണ നൽകിയിട്ടുള്ളതുമായ ചില ചികിത്സാരീതികളുണ്ട്. അതുകൂടെ നമ്മൾ അല്പം മനസ്സിലാക്കി വെക്കേണ്ട വിഷയങ്ങളുണ്ട്. അതായത് ഇമാം ബുഖാരിയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാരും അവരുടെ കിതാബിൽ കിതാബുകളിൽ അത്തിബ് എന്ന് പറയുന്ന ഒരു അധ്യായം കൊടുത്ത് കാണാം, വൈദ്യം എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്ന ചികിത്സാരീതികളും അത് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലത് നമുക്ക് പലിച്ചോ പലിച്ചില്ലേ അതൊരു വിഷയമല്ല, ഉണ്ടായ കാര്യം നടന്നോ നടന്നില്ലേ അതൊരു വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബുഖാരിയുടെ കിതാബി തിബ്ബിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകള്, അശ്ശിഫാഉ ഫീ സലാത, മൂന്ന് കാര്യങ്ങളിൽ ശമനമുണ്ട്, മൂന്ന് കാര്യങ്ങളിൽ ജനങ്ങൾക്കുള്ള രോഗങ്ങൾക്ക് ശമനമുണ്ട്. ഒന്ന് ഷർബത്തു അസിൽ, തേന് കുടിച്ചാൽ, അത് ഖുർആൻ തന്നെ പറഞ്ഞതാ ഫീ ശിഫാഉ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ശമനമുണ്ട്. മറ്റൊന്ന് വശർത്തത്തു മിഹജമിൻ, ഹജാമത്തി എന്ന് പറയും. ഹജാമത്ത് എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക, ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പിന്നെ ഈ അതിനകത്തുള്ള രക്തം ഊറ്റിയെടുക്കുന്ന ഒരു രീതിക്കാണ് ഹജാമത്തി എന്ന് പറയാം. അപ്പൊ ശക്തമായ തലവേദനക്കുള്ള ആളുകൾക്കും പെരടിയിൽ ഹജാമത്ത് ചെയ്യാറുണ്ട്, പല്ലുവേദനയുള്ള ആളുകൾക്ക് താടിക്കടിഭാഗത്ത് ചെയ്യാറുണ്ട്, ഇന്നും അറേബ്യൻ രാജ്യങ്ങളിൽ നിലവിലുണ്ട്. അപ്പൊ ഇത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഒന്നാണ്, നിർബന്ധമുള്ളതല്ല, അന്നത്തെ ചികിത്സാ രീതികളാണ്. വശർത്തത്തു മിഹജമിൻ, ഇങ്ങനെ കൊമ്പ് വെക്കുക എന്ന് പറയാം. മറ്റൊന്ന് വകയ്യത്തു നാർ, കയ്യത്തു നാർ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഭാഗത്ത് മുറിവോ ചതവോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഞരമ്പ് പഴുപ്പിച്ചിട്ട് അവിടെയുള്ള ആ ചലം പുറത്തേക്ക് എടുത്ത് കളയാം. എന്നാൽ ഉമ്മത്തി അനിൽ കയ്യും, എന്റെ ഉമ്മത്തിനെ ഞാൻ ഈ കാര്യത്തിൽ നിന്നും തടയുന്നു എന്നും ഹദീസിൽ കാണാം. കാരണം അത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്, തീ വെച്ച് ചൂട് വെച്ചിട്ട് അവിടെ പഴുപ്പിച്ച് ആ ഭാഗം പുറത്തേക്ക് എടുക്കുക എന്നുള്ളത്. അത് മറ്റൊരു ഹദീസിൽ വമാ ഉഹിബ്ബു അൻ അക്തവീം, ഞാൻ ഈ കൈ ചെയ്യുന്നതിനെ ഈ വെച്ച് പഴുപ്പിച്ച് ആ ചികിത്സിക്കുന്ന രീതിയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കാണുവാൻ സാധിക്കും. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളിലും ശിഫയുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നത്. മറ്റൊരിക്ക ഒരു വ്യക്തി പ്രവാചകനോട് വന്ന് പറഞ്ഞു, പ്രവാചകരെ, എന്റെ സഹോദരന് എപ്പോഴും വയറുവേദനയാണ്, ശക്തമായ വയറുവേദന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അസ്തഹി അസല, നീ അവന് തേന് കുടിക്കാൻ കൊടുക്കണം. തേൻ കുടിക്കാൻ കൊടുത്ത് പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, അത്തസ്ഥാനിയ, പ്രവാചകരെ, അസുഖം കുടിച്ചു മാറുന്നില്ല, തേൻ കുടിച്ചിട്ടും അസുഖം മാറുന്നില്ല. പ്രവാചകന് വീണ്ടും പറഞ്ഞു, അസ്തഹി അസല, തേൻ കുടിക്കാൻ കൊടുക്കും. മൂന്നാമത്തെ ദിവസം വന്നിട്ട് വീണ്ടും പറഞ്ഞു, പ്രവാചകരെ, അത് മാറുന്നില്ല അസുഖം. അപ്പോ പ്രവാചകന് പറഞ്ഞു, സദഖല്ലാം, അല്ലാഹ് പറഞ്ഞ സത്യമാണ്, വകദബ ബത്നു അഖീക, നിന്റെ സഹോദരന്റെ വയറ് ശരിയല്ല, വയറ് കളവ് പറയാണ്. കാരണം ഖുർആന് പറഞ്ഞിട്ടുണ്ട് ശിഫായാണ്, അതൊരു രോഗം മാറാതിരിക്കൂല, പക്ഷെ നിന്റെ സഹോദരന്റെ വയറ് കളവ് പറയുന്നു. അസ്തഹി അസലാം, മൂന്നാമത്തെ ദിവസം വീണ്ടും പറഞ്ഞയച്ചു, തേൻ കൊടുക്കണം. അങ്ങനെ ആ സഹോദരൻ വന്ന് പറഞ്ഞു, അത് കുടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ അസുഖം മാറുകയും ചെയ്തു. ഇമാം ബുഖാരി കിതാബു തിബ്ബിൽ 5684 ഹദീസായിക്കൊണ്ടും ഇമാം മുസ്ലിം തന്റെ കിതാബു സലാമിലും ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്. അപ്പോ പിന്നെ തേനിൽ ശിഫയുണ്ട്, അതേപോലെ ഹജാമത്ത് കൊമ്പ് വെക്കൽ, അതിലും ശിഫയുണ്ട്, അതേപോലെ നേരത്തെ പറഞ്ഞ കയ്യത്തു നാർ, അതിലും ശിഫയുണ്ട്. മറ്റൊന്നാണ് ഒട്ടകത്തിന്റെ പാല്. നബി സല്ലല്ലാഹു പറഞ്ഞു, ഇശ്റബു അൽബാനഹ, ഒട്ടകത്തിന്റെ പാല് നിങ്ങൾ കുടിക്കണം, അതിൽ നിങ്ങൾക്ക് ശിഫയുണ്ട് എന്ന. പ്രവാചകന്റെ മദീനയിലേക്ക് വന്ന ഒരു സംഘം രോഗം ബാധിച്ചപ്പോ അവർക്ക് ശിഫയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്തതാ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ. അതേപോലെ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു ചികിത്സയാണ് കരിഞ്ചീരകം, അതും ഹദീസിലൂടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്, ഹദീസിൽ കാണുവാൻ സാധിക്കും. പിന്നെ സഹാബികൾ പറയുന്നു, പ്രവാചകൻ പറഞ്ഞതായിട്ട്, ഇന്ന ഹാദിഹിൽ ഹബ്ബത സൗദ, ഈ ഹബ്ബത സൗദ, ഈ കരിഞ്ചീരകം, അത് ശിഫാഉൻ, ശമനമാണ്, മിൻ കുല്ലിദാഇൻ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ്, ഇല്ലാമിനസ്സാം, ഇല്ലാമിനസ്സാം, മരണം ഒഴികെ, അതിന് മരുന്നൊന്നുമില്ല. അപ്പൊ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ശമനമാണ്, ചികിത്സാ രീതിയാണ് ഹബ്ബത്ത് സൗദ എന്ന് പറയുന്നത്. അപ്പോ അതും ഒരു നല്ലതായി ഉപയോഗിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റൊന്നിന്റെ വിശ്വാസം പറഞ്ഞു, അൽഹുമ്മാ മിൻ ഫൈഹ ജഹന്നം, പനി നരകത്തിലെ തീയിന്റെ ചൂടിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഫതുഫിഊഹാ ബിൽമാ, പനി വന്നാൽ നിങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് അതിനെ അണച്ചു കളയണമെന്ന. അപ്പൊ തണുത്ത വെള്ളം ഉപയോഗിക്കണം കുളിക്കാനും ഒതുവെടുക്കാനുമായിട്ട്. അപ്പൊ വെള്ളം കൊണ്ട് നിങ്ങൾ ആ ചൂടിനെ ഇല്ലാതെയാക്കണമെന്നാണ്. ഇങ്ങനെ പിന്നെ ഭൗതികപരമായി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാവുന്നതുമായിട്ടുള്ള ചില ചികിത്സാ രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ മറ്റൊന്നാണ് മന്ത്രം എന്ന് പറയും. അറബി ഭാഷയിൽ അതിന് അർറുഖിയ എന്ന് പറയും. റുഖിയകൾ രണ്ടു തരമുണ്ട്. ഒന്ന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള റുഖിയ, അതാണ് അർറുഖിയ അശ്ശറഇയ്യ, മതം അനുവദിച്ച റുഖിയ. മറ്റൊന്ന് പിന്നെ ഇസ്ലാം അനുവദിക്കാത്ത ശിർക്കുകൾ കലർന്ന അള്ളാഹുവോടല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന നിലക്കുള്ള പിന്നെ ഗൂഢമായ പിന്നെ പല വിഷയങ്ങളും അടങ്ങുന്ന മന്ത്രങ്ങൾ, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ റുഖിയ ശറഇയ്യ അത് ഇസ്ലാം അനുവദിച്ച ഒന്നാണ്. ഈ റുഖിയ എന്ന് പറയുന്ന വാക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രാർത്ഥനയാണ്. പക്ഷേ പ്രാർത്ഥന മാത്രം അല്ല റുഖിയ എന്ന പദം കൊണ്ടുള്ള വിവക്ഷ. അതായത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റുഖിയയെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, അർ റുഖിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തഅവീദ് എന്ന. തഅവീദ് എന്ന് പറഞ്ഞാൽ ശരണം തേടൽ. അതായത് പ്രാർത്ഥന പല തരത്തിലുണ്ട്, ആ പല ഇനങ്ങളിലുണ്ട്, അതിലെ ഒരു ഇനമാണ് റുഖിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ റുഖിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു തരം ചികിത്സാ രീതിയാണ്, പ്രാർത്ഥനയാണ്. പക്ഷെ പ്രാർത്ഥനയോടൊപ്പം തന്നെ അതൊരു ചികിത്സ കൂടിയാണ്. പക്ഷെ ഇന്ന് അതൊരു ചികിത്സയാണ് എന്ന് പറയാൻ പലർക്കും മനസ്സ് വരുന്നില്ല, പലർക്കും അതിന് ധൈര്യം വരുന്നില്ല. ഈ റുഖിയ കൊണ്ട് വെറും പ്രാർത്ഥന മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് പ്രാർത്ഥനക്കപ്പുറം വേറെ എന്തെല്ലാമോ ചില അർത്ഥങ്ങളുണ്ട് എന്ന് പലരും പിന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചില ആളുകൾ അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിലും റുഖിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതും പ്രാർത്ഥനയാണെങ്കിലും അത് പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം അതൊരു ചികിത്സാ രീതി കൂടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാര് റുഖിയയെ കണ്ടത് അങ്ങനെയാണ്. പ്രാർത്ഥന അല്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ചും പ്രാർത്ഥനയോടൊപ്പം അതൊരു ചികിത്സ കൂടിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാനായ മരണപ്പെട്ടു പോയ അമാനി മൗലവി അദ്ദേഹം തന്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്താണ് പിന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണിയുണ്ട്, അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചികിത്സകനോ വൈദ്യനോ ആയി അറിയപ്പെട്ടിരുന്നില്ല, എന്നാൽ പല ചികിത്സയും അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്, ചെയ്തതൊന്നും ഫലിക്കാതിരുന്നിട്ടുമില്ല. അവിടെ നിന്ന് ചിലപ്പോൾ മരുന്നുകൊണ്ട് മാത്രം ചികിത്സിക്കും, ചിലപ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ കൊണ്ട് ചികിത്സ നടത്തും. അപ്പൊ ദുആ കൊണ്ട് ചികിത്സിക്കും എന്ന, അവർ റുഖിയക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രാർത്ഥന അതൊരു ചികിത്സയാണ്. അമാനി മൗലയുടെ വിശദീകരണവും അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ കൊണ്ട് ചികിത്സ നടത്തും. മരുന്നും മന്ത്രവും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതായും കാണാം. ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ മുഖേനയുള്ള ചികിത്സ കൊണ്ട് കാര്യമുണ്ടാകണമെങ്കിൽ ചികിത്സകന് താൻ ഉപയോഗിക്കുന്ന ദിക്ർ, ദുആ, ഖുർആൻ, സുക്തം എന്നിവയുടെ അർത്ഥവും രോഗവും അവയും തമ്മിലുള്ള പൊരുത്തവും അറിഞ്ഞിരിക്കണം. അപ്പൊ അമാനി മൗലവി വിശദീകരിക്കുന്നിടത്തൊക്കെ ഇതൊരു ചികിത്സയാണ്, ചികിത്സാ രീതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്നാൽ അമാനി മൗലവി വീണ്ടും പറയാം, മാത്രമല്ല അയാൾ ശുദ്ധനും, അതായത് ചികിത്സിക്കുന്ന വ്യക്തി ശുദ്ധനും ഭക്തനുമായിരിക്കുക കൂടി വേണം. എന്തെന്നാൽ പ്രാർത്ഥനയും ഭക്തിയുമാണ് ആ ചികിത്സയുടെ അടിസ്ഥാനം. ഏതാണ് ഈ ചികിത്സ? ഖുർആൻ ഓതൽ. ഏതാണ് ചികിത്സ? ആ പ്രാർത്ഥന നിർവഹിക്കല്, ആ ദിക്ർ ചൊല്ലല്. അപ്പൊ അതൊരു പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ മാത്രമല്ല അതൊരു ചികിത്സയായിക്കൊണ്ടാണ് അമാനി മൗലവി വിശദീകരിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾക്കും അതൊരു ചികിത്സയാണെന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിലും ശരി. എന്നാൽ അതേപോലെ തന്നെ കെ എം മൗലവി അദ്ദേഹത്തിന്റെ പിന്നെ കെ എം മൗലവിയുടെ ഫത്വകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ കെ എം മൗലവി എഴുതുന്നു, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല എന്ന് പറഞ്ഞാൽ ഈ റുഖിയ ശറഇയെ കുറിച്ചാണ് അവരാ പറയുന്നത്, അതിന് ചികിത്സ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ റുഖിയ ശറഇയ എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പ്രാർത്ഥന മാത്രമാണ്, അതിനപ്പുറം മറ്റൊന്നുമല്ല എന്നുള്ള വിശദീകരണം ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ റുഖിയ ശറഇയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾ കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? കിതാബു ത്വിബ് എന്ന് പറയുന്നതില. ത്വിബ് എന്ന് പറഞ്ഞാൽ ചികിത്സ എന്നാണ്, വൈദ്യം എന്നാണ്. അപ്പൊ ചികിത്സയുടെ അധ്യായത്തിലാണ് പിന്നെ റുഖിയ ശറഇയുമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുൻഗാമികളായ ഹദീസ് പണ്ഡിതന്മാരും റുഖിയ ശറഇയയായി കണ്ടത് അതൊരു ചികിത്സാ രീതിയായിക്കൊണ്ട് തന്നെയാണ്. മാത്രമല്ല പ്രാർത്ഥനയും റുഖിയയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരാള് പ്രാർത്ഥിക്കണം, എനിക്ക് എന്റെ വീട്ടിലിരുന്ന് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ റുഖിയ ശറഇയ നടത്തണമെങ്കിലോ ആ സഹോദരൻ അടുക്കിലേക്ക് പോകണം, എന്നിട്ട് അവന്റെ തലയിൽ കൈവെക്കണം, ആവശ്യം വരുമെങ്കിൽ അവന്റെ ശരീരം വലതു കൈകൊണ്ട് തടവണം, ആ വ്യക്തിയിലേക്ക് പാറ്റി തുപ്പണം, അവനിലേക്ക് ഊതണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തെ റുഖിയ ശറഇയാവുള്ളൂ. എന്റെ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാം, ആ സഹോദരന്റെ രോഗം മാറ്റണേ എന്ന് പറയാം, അത് ഒരു പ്രാർത്ഥന മാത്രമാണ്. അപ്പൊ ദുആ അതൊന്ന് വേറെ, റുഖിയ ശറഇയ അത് മറ്റൊന്ന് വേറെ. ഇത് പ്രാർത്ഥനയാണ്, അതോടൊപ്പം അത് ചികിത്സാ രീതി കൂടിയാണ്. മന്ത്രം എന്ന് കേൾക്കുമ്പോൾ അത് നിഷേധിക്കുന്ന ചില ആളുകളുടെ അങ്ങനെ ഒന്നും ഇല്ല. അത് അങ്ങനെ പറയാൻ കാരണം ഒരു കാലഘട്ടത്തിൽ പിന്നെ ശരിയല്ലാത്ത ചുരുക്കൻ തന്ത്രങ്ങൾ കൂടിക്കലർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് നിഷേധിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു, അതിന് നമ്മൾ എതിർത്തിട്ടുമുണ്ട്. പക്ഷേ ഇസ്ലാം അനുവദിക്കുന്ന മന്ത്രങ്ങൾ ഖുർആനിൽ വന്നിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുള്ള അത്തരം മന്ത്രങ്ങൾ അതിനാണ് റുഖിയ എന്ന് പറയാ. അത് ഇസ്ലാം അനുവദിച്ചതാണ്, അത് നമുക്ക് നിർവഹിക്കാവുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വയം ചെയ്തിട്ടുണ്ട്, സ്വഹാബികൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, സ്വഹാബികളോട് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അന്ന ആയിഷത്ത അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തിൽ ഉദാറുണ്ടായിരുന്നു. ഫിൽ മർദില്ലദി മാത ഫീഹി ബിൽ മുഅവ്വദാതി ഖുൽ ഔദു ബിറബ്ബിൽ നാസും ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് തുടങ്ങിയ മുഅവ്വദാതുകൾ ഓതിക്കൊണ്ട് സ്വന്തം ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാറുണ്ടായിരുന്നു. ഫലമ്മാ തഖുല, ആ പ്രവാചകന്റെ അന്നത്തെ രോഗം മൂർച്ഛിച്ചപ്പോൾ മരിക്കാറായപ്പോൾ ആയിഷ റളിയല്ലാഹു പറയുന്നു, കുൻതു അൻഫുസു അലൈഹി, ഞാൻ സ്വയം ഓതി ഊതിക്കൊടുക്കും, ഞാൻ പ്രവാചകന്റെ കയ്യിലേക്ക് ഊതിക്കൊടുക്കും. ബിഹിന്ന വഅംസഹു ബിയദി നഫ്സിഹി, എന്നിട്ട് പ്രവാചകന്റെ തന്നെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ ഞാൻ ഇങ്ങനെ തടവിക്കൊടുക്കും. ലി ബർക്കത്തിഹാ, അത് പ്രവാചകന്റെ കയ്യിലുള്ള പ്രത്യേകമായ ബർക്കത്ത് കൊണ്ടായിരുന്നു. അതിനെ നിഷേധിക്കുന്ന ആളുകളുമുണ്ട്. ഹദീസിൽ വന്ന ഒരു വിഷയത്തെയും സഹോദരന്മാരെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് ചില ആളുകൾ ആത്മീയതയുടെ പേരിൽ പല തട്ടിപ്പുകളും വഞ്ചനകളും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് 5735, ഇമാം മുസ്ലിമിന്റെ 2794. പ്രവാചകന്റെ കയ്യിൽ പ്രത്യേകമായ ബർക്കത്തുണ്ട്, അതാ പ്രവാചകന്റെ മരണത്തോടുകൂടി തീർന്നു. അപ്പൊ പ്രവാചകന്റെ കയ്യിലുള്ള പ്രത്യേകമായ ബർക്കത്ത് കാരണം ആ പ്രവാചകന്റെ കയ്യിൽ ഞാൻ ഊതിക്കൊടുക്കുകയും എന്നിട്ട് ആ പ്രവാചകന് കൈ പിടിച്ചുകൊണ്ട് ശരീരത്തിൽ തടവിക്കൊടുക്കാറുമുണ്ട്. ഈ ഹദീസിന്റെ ഒരു റാവിയിൽപ്പെട്ട ഒരു റാവിയായ അമർ അദ്ദേഹം പറയാണ്, ഞാൻ സുഹരിയോട് ചോദിച്ചു, കൈഫ യൻഫുസു, എങ്ങനെയാണ് പ്രവാചകൻ ഊതാറുള്ളത്? കാണ അപ്പൊ അദ്ദേഹത്തിന് മറുപടി, കാണ യൻഫുസും അലാ യദൈഹിം, രണ്ടു കൈകളിലാണ് ഊതാറുള്ളത്. തുമ്മയംസഹു ബിഹിമാ വജ്ഹഹു, എന്നിട്ട് തന്റെ മുഖം തടവും പിന്നെ ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളും തടവും. അപ്പോ മുഅവ്വദാത്തുകൾ ഊതിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതാറുണ്ടായിരുന്നു. ഇത് തന്നെയാണ് മന്ത്രം. മറ്റൊന്ന് ഇമാം ബുഖാരി പറയാണ്, പിന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഈ പിന്നെ അവദാത്ത് കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ ഏത് സൂറത്തുകൂടും നമുക്ക് മന്ത്രിക്കാം. പ്രത്യേകിച്ചും പിന്നെ സൂറത്തുൽ ഫാത്തിഹ പോലുള്ള അല്ലെങ്കിൽ ആയത്തുൽ കുർസി പോലെയുള്ള അത്തരം ആയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ ഒരു നിബന്ധനയേ ഉള്ളൂ, നമുക്ക് മന്ത്രത്തിന് വേണ്ടി ഏത് പ്രാർത്ഥനയും ഉപയോഗിക്കാം, ഏത് വചനങ്ങളും ഉപയോഗിക്കാം, പക്ഷെ അതിന് രണ്ട് മൂന്ന് നിബന്ധനകളുണ്ട്. ഇമാം ബുഖാരി പറയുന്നു, ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിക്കാവുന്നതാണ്. ഒന്ന്, ഖദ് അജ്മഅൽ ഉലമാഉ അലാ ജവാദി റുഖാം ഇംദ ഇജ്തിമാഇ തലാസ ശുറൂത്ത്, മൂന്ന് നിബന്ധനകൾ ഉണ്ടെങ്കിൽ മന്ത്രം അനുവദനീയമാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഐക്യാഭിപ്രായമുണ്ട്. ആ മൂന്ന് നിബന്ധനകളിൽ ഒന്ന്, അയ്യകൂന ബികലാമില്ലാഹി തആല, അല്ലാഹുവിന്റെ കലാമ കൊണ്ടായിരിക്കണം. നമുക്കിഷ്ടമുള്ള തൽസമാത്തുകളും നമുക്കിഷ്ടമുള്ള എന്തെല്ലാം ചില വാക്കുകളും നമുക്കിഷ്ടമുള്ള പിശാചുക്കളുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും പേരുകളും അങ്ങനെയൊക്കെ പറഞ്ഞ പലരും മന്ത്രിക്കാറുള്ളത്, അതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടത്. അപ്പോ മന്ത്രിക്കുമ്പോൾ നിബന്ധന ഒന്ന്, അള്ളാഹുവിന്റെ കലാമ കൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ടായിരിക്കണം, അവന്റെ സിഫാത്തുകൾ കൊണ്ടായിരിക്കണം. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, അറബി ഭാഷയിലായിരിക്കണം മന്ത്രം, അല്ലെങ്കിലോ ഔ ബിമായു അറഫു മഅനാഹു മിൻ ഗൈരിഹി, മറ്റുള്ള ഭാഷയാണെങ്കിൽ നമുക്കതിന് അർത്ഥമറിയണം. അതെന്തിനാ? നമ്മൾക്ക് ഒരു വ്യക്തി മന്ത്രിച്ചു തരുമ്പോൾ നമ്മൾ അറിയാത്ത ഭാഷയിൽ അവൻ എന്തെങ്കിലും മന്ത്രിക്കുമ്പോൾ ശിർക്കിന്റെ വാക്കുണ്ടോ നമുക്കറിയില്ല. അപ്പൊ ശിർക്കിന്റെ ലാഞ്ചന പോലും ശിർക്കിന്റെ വാസന പോലും മന്ത്രത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അത്. ഒന്നുകിൽ അറബി ഭാഷയിലായിരിക്കണം, അല്ലെങ്കിൽ അർത്ഥമറിയുന്ന ഭാഷയിലായിരിക്കണമെന്ന് പണ്ഡിതന്മാർ നിബന്ധന വെച്ചത്. മൂന്നാമത്തെ നിബന്ധന, നടത്തുമ്പോൾ മന്ത്രിക്കുമ്പോൾ ആ മന്ത്രിക്കുന്ന വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല രോഗം മാറുന്നത്, അല്ലെങ്കിൽ മന്ത്രത്തിന്റെ സ്വാധീനം കൊണ്ടല്ല രോഗം മാറുന്നത്, മറിച്ച് അള്ളാഹുവിനൂടെയാണ് ശമനം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് നമുക്കിവിടെ സ്വാധീനം ഉണ്ടാകുന്നത്, അതുകൊണ്ടാണ് രോഗം മാറുന്നത് എന്ന ഉറച്ച വിശ്വാസം വേണം. അപ്പൊ ഒന്ന്, അള്ളാഹുവിന്റെ കലാമ് അസ്മാ സിഫാത്തുകൾ കൊണ്ടായിരിക്കണം. രണ്ടാമത്തേത്, അറബി ഭാഷയിലോ അർത്ഥം മനസ്സിലാക്കി ഉണ്ടാകുന്ന ഭാഷയിലോ ആയിരിക്കണം. മൂന്നാമത്തേത് അള്ളാഹുവാണ് ശിഫ നൽകുന്നവൻ എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. ഈ നിബന്ധനകളോട് കൂടിയും ഒരു വ്യക്തി റുഖ്യ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അത് അനുവദനീയമാണ് എന്നാണ് ഇമാം ഷാഫി പറയാഹുവിന്റെ കിതാബ് കൊണ്ട് മന്ത്രിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അള്ളാഹുവിന്റെ ദിക്റുകളായിക്കൊണ്ടും അറിയപ്പെടുന്ന വാക്കുകൾ കൊണ്ട് മന്ത്രിക്കുന്നതിലും വിരോധമില്ല. അതിന് ശിർക്ക് വരാൻ പാടില്ല, ശിർക്കിന്റെ ലാഞ്ചനം ഉണ്ടാകുവാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോട് രോഗം മാറാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പ്രാർത്ഥനകളും അതിൽ വരാൻ പാടില്ല. സ്വഹാബികൾ പറയാം, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നർത്തി ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ മന്ത്രിക്കാറുണ്ട്, പണ്ടേ ഉണ്ട് ഈ ഏർപ്പാട്. അപ്പൊ കുന്നാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, കൈഫ തറാ ഫീ ദാലിക, എന്താ നിങ്ങളുടെ അഭിപ്രായം, ഇനി ഞങ്ങൾ മന്ത്രിക്കാൻ പറ്റുമോ, അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സുനാശ പറഞ്ഞു, നിങ്ങളുടെ മന്ത്രങ്ങൾ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരണം, നിങ്ങൾ എന്തൊക്കെ ചെല്ലാറുള്ളത്, എങ്ങനെയൊക്കെ പറയാറുള്ളത് കാണിച്ചു തരണം. എന്നിട്ട് പറഞ്ഞു, വലാ ബൽസബിർ റൂഖാ, മന്ത്രിക്കുന്നതിൽ യാതൊരു തകരാറുമില്ല, മാലം യകുൻ ഫീഹി ശിർക്കുൻ, ശിർക്കില്ലാത്തിടത്തോളം കാലം. അപ്പോ ചെറുക്ക് വരാൻ പാടില്ല, ചെറുക്ക് കലരാൻ പാടില്ല. ആ നിലക്ക് ഉള്ള മന്ത്രങ്ങളാണെങ്കിൽ അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. പല കാര്യങ്ങളിലും പല രോഗങ്ങൾക്കും വേണ്ടി മന്ത്രിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവും നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റഹസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റുഖാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ അനുവാദം നൽകി, ഇളവ് നൽകി. ഏതിലൊക്കെ? മിനൽ ഐൻ, കണ്ണേറിന്റെ വിഷയത്തില്, കണ്ണേറ് ബാധിച്ചാൽ. അത് ഇമാം മുസ്ലിമിന്റെ ഹദീസാ. അപ്പൊ കണ്ണേറ് ബാധിക്കുന്നു വന്നല്ലോ, അവസാനം ചില കാര്യങ്ങൾ വിശദീകരിക്കാം. വൽഹുമ്മ, വിഷം, വിഷമേറ്റ് കഴിഞ്ഞാൽ മന്ത്രം നിർവഹിക്കാവുന്നതാണ്. വന്നംല, നംലത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കൾ, അങ്ങനെ കുരു ബാധിച്ചാൽ അതെ ചൊറി എന്നും പറയാം. അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിനും മന്ത്രിക്കാം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബാധിക്കുന്ന ഏതെല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതിനെല്ലാം ഭൗതികപരമായ മരുന്നുകളും ചികിത്സ ും നൽകുന്നതോടൊപ്പം ഈ തരത്തിലുള്ള മന്ത്രങ്ങളും നിർവഹിക്കാവുന്നതാണ്. മന്ത്രം എന്ന് പറയുമ്പോൾ അത് ഈ നിലക്കുള്ള പ്രാർത്ഥന, ഖുർആന്റെ ആയത്തുകളും അതേപോലെ തന്നെ ഇൻഷാല്ലാഹ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ചില പിന്നെ ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളും അത് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കാവുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് മന്ത്രിക്കാം. ഹദീസിൽ വന്നിട്ടുണ്ട്, മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നാസൻ മിന സ്വഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അതൌ അലാ ഹയ്യിൻ മിൻ അഹ്യാഇൽ അറബ്, അറബികളുടെ ഒരു ഗോത്രത്തിന് സമീപത്തുകൂടെ നടന്നു പോവുക. അങ്ങനെ അവരിലേക്ക്, ആ ഗോത്രത്തിന് സമീപത്തേക്ക് അവർ ഈ ആളുകൾ എത്തി, പ്രവാചകന്റെ അനുയായികള്. ഫലം യഖ്റൂഹും, അവരോട് പിന്നെ ആതിഥ്യം ആവശ്യപ്പെട്ടപ്പോൾ അവർ ആതിഥ്യം സ്വീകരിച്ചില്ല, അതായത് അതിഥികളായി വന്ന ആളുകളെ സ്വീകരിച്ചില്ല, ഭക്ഷണമൊന്നും നൽകിയില്ല. ഫബൈനമാഹും കദാലിക, അങ്ങനെ ഇരിക്കെ ഇദ്ലുദിഖ സയ്യിദ് ഉലൈക, ആ കൗമിന്റെ അതായത് ആ ഗോത്രത്തിന്റെ നേതാവിന് എന്തോ ഒരു വിഷവസ്തു കുത്തി. അങ്ങനെ കുത്തിയപ്പോൾ ഈ വന്ന സ്വഹാബിമാരോട് ആ ഗോത്രക്കാർ ചോദിച്ചു, ഹൽ മഅകും മിൻ ദവാഇൻ, നിങ്ങളുടെ അടുക്കൽ വല്ല മരുന്നുമുണ്ടോ, ഔറാഖിൻ, അല്ലെങ്കിൽ വല്ല മന്ത്രിക്കുന്നവരുമുണ്ടോ. റുഖിയത്തിന്റെ പിന്നെ ഇസ്മു ഫാഇൽ മന്ത്രിക്കുന്നവൻ, അവരാണ് റാഖി. അപ്പൊ മിൻ ദവാഇൻ ഔറാഖിൻ, നിങ്ങളുടെ അടുക്കൽ മരുന്നുണ്ടോ അതോ വല്ല മന്ത്രവും ഉണ്ടോ. ഫഖാലു, അപ്പൊ ഈ വന്ന സ്വഹാബികൾ പറഞ്ഞു, ഇന്നക്കും ലം തഖറൂന, നിങ്ങൾ ഞങ്ങളെ സൽക്കരിച്ചില്ല, ഞങ്ങൾ ഇവിടെ വന്നു അതിഥികളായിക്കൊണ്ടും ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല, ഞങ്ങളെ സൽക്കരിച്ചില്ല. വലാ നഫ്അൽ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മന്ത്രിക്കുകയില്ല. ഹത്താ തജ്അലൂ ലനാ ജുഅലൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും കൂലി നിശ്ചയിച്ചു തരണം. കൂലി തന്നാലേ മന്ത്രിക്കുകയുള്ളൂ. അപ്പൊ എപ്പ മന്ത്രിച്ചാലും കൂലി വാങ്ങണം എന്നുള്ളതിന് തെളിവല്ല ഈ ഹദീസ്. അവിടെ അവരുമായി ബന്ധപ്പെട്ടൊരു സംഭവം മാത്രമാണ്. അങ്ങനെ ഒരു പിന്നെ കുറച്ച് ആടുകളെ വലിയ കൂലിയായി നിശ്ചയിച്ചു. ഉമ്മിൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ ഓതി ഓതാൻ തുടങ്ങി. ഉമിനീര് ഒരുമിച്ച് കൂട്ടിയിട്ടും വയത്ത് ഫിലു തുപ്പുകയും ചെയ്തു, പാറ്റി തുപ്പണം, അതാണ് മന്ത്രിച്ചു ഊത എന്ന് പറഞ്ഞാൽ. അസുഖം മാറി. അപ്പോ വിഷവസ്തു കുത്തിയ വിഷം കയറി ആ വിഷത്തിന് ചികിത്സയായിക്കൊണ്ട് നിർവഹിച്ചത് എന്താണ്? സൂറത്തിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിക്കലായിരുന്നു. അതാ നേരത്തെ പ്രവാചകൻ മറ്റേ ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കണ്ടത്, വിഷമേറ്റാൽ അതിനും മന്ത്രം നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായി പോയി. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് ഈ ഹദീസുകൾ തന്നെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. അതിന് ആശയം പോലും ജനങ്ങൾ ഇന്ന് പ്രാവർത്തികമാക്കുന്ന അവസ്ഥ ഇല്ലാതെയായിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രയാസം ഉണ്ടാകുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ആളുകൾ ഇല്ലാതെ പോയി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണിത് 5736, ഇമാം മുസ്ലിം 2201 ഹദീസ്. അപ്പോ ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടും രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മന്ത്രം നിർവഹിക്കാവുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹോദരിയെ കാണുന്ന ഒരു സ്ത്രീയെ, ആ സ്ത്രീയുടെ മുഖത്ത് ഒരുപാട് കുരുക്കൾ അടയാളങ്ങൾ കാണാനുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇസ്തർഖൂലഹാ, നിങ്ങൾ ആ സ്ത്രീക്ക് മന്ത്രിച്ചു കൊടുക്കണം. ഫഇന്ന ബിഹന്ന നിറാം, അവർക്ക് കണ്ണേറ് ബാധിച്ചതാ, കണ്ണേറ് ബാധിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം. ഇമാം ബുഖാരി 5739, ഇമാം മുസ്ലിം 2197 സഹിയായ ഹദീസുകളാ. അപ്പോ മന്ത്രിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു, പ്രവാചകൻ അത് നിർവഹിക്കുന്നു, പ്രവാചകൻ നിർദ്ദേശിക്കുന്നു, സഹാബികളോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെയായിരുന്നു മന്ത്രം പ്രവാചകൻ സുലാസമയുടേത്? ഇനി നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലേക്കൊന്ന് വരണം. അവിടെ നമ്മൾ ജിന്ന് ബാധയുള്ള അല്ലെങ്കിൽ സിഹർ ബാധയുള്ള ആ വ്യക്തിയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, ഏത് സൂറത്തും ഏത് ആയത്തും പാരായണം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ആ വ്യക്തിയുടെ ശരീരത്തിൽ തടവാം, അവന്റെ തലയിൽ ിൽ കൈവക്കാം, അവന്റെ ചെവിയിലേക്ക് അടുത്തു വന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നേരത്തെ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ, അതോടൊപ്പം പ്രവാചകൻ പഠിപ്പിച്ച ചില വചനങ്ങളുണ്ട്, ഹദീസുകളുണ്ട്, അത് നമ്മൾ മനഃപാഠമാക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹി ബിൽ ബഅസ ഇസ്ഫി അംദ ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ഇമാം ബുഖാരിയുടെ 5743 ഹദീസാണ്, ഇമാം മുസ്ലിമിന്റെ 2191 ഹദീസാണ്. ഇത് ഒന്ന്. അതേപോലെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ മന്ത്രിക്കാരുണ്ടായിരുന്നു, ഇംസഹിൽ ബഅസ, അല്ലാഹു ഈ രോഗത്തെ നീക്കിക്കളയണമേ, പ്രയാസത്തെ അകറ്റിക്കളയണമേ. റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, ബിയദിക ശിഫാഉ, നിന്റെ കയ്യിലാണ് ശിഫയുള്ളത്, ശമനമുള്ളത്. ലാ കാശിഫ ലഹു, ഈ രോഗത്തെ നീക്കം ചെയ്യുകയില്ല. ഇല്ലാ അന്ത, നീയല്ലാതെ. ഇമാം ബുഖാരി 5744 ഹദീസ്. അതേപോലെ ബിസ്മില്ലാഹി തുർബത്തു അർളിന വരീഖത്തു ബഅലിന യുഷ്ഫാ സഖീമുന ബിഇദ്നി റബ്ബിന. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ പേരിൽ, തുർബത്തു അർളിന, ഞങ്ങളുടെ ഭൂമിയിലെ മണ്ണ്, വരീഖത്തു ബഅലിന, ഞങ്ങളിൽ ചിലരുടെ ഉമിനീര്, യുഷ്ഫാ സഖീമുന, ഞങ്ങളുടെ രോഗിയുടെ അസുഖം ഇതാ മാറുന്നു, ബിഇദ്നി റബ്ബിന, റബ്ബിന്റെ ഇതിനോടുകൂടി. രോഗം വന്നത് ഇതിനോടുകൂടി, രോഗം പോകുന്നത് ഇതിനോടുകൂടി, അത്രയുള്ളൂ വിഷയം. അപ്പൊ ഇങ്ങനെ ഈ പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു പ്രവാചകന്റെ അടുക്കിലേക്ക്, ഇത് മന്ത്രിച്ചു കൊടുത്തു പ്രവാചകന്. എങ്ങനെയാ പ്രവാചകനെ മന്ത്രിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബിസ്മില്ലാഹി അർഖീഖ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ നിനക്ക് വേണ്ടി മന്ത്രിക്കുന്നു. മിൻ കുല്ലി ശൈഇൻ യുദീഖ, നിന്നെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും. മിൻ ഷർരി കുല്ലി നഫ്സിൻ, എല്ലാ വ്യക്തികളുടെയും എല്ലാ നഫ്സിന്റെയും ഷർറിൽ നിന്നും. ഔ ഐനിൻ ഹാസിദിൻ, അസൂയ കാണിക്കുന്ന എല്ലാ കണ്ണുകളിൽ നിന്നും ഞാൻ നിനക്ക് വേണ്ടി മന്ത്രിക്കുന്നു. അല്ലാഹു യശ്ഫീക്ക്, അല്ലാഹുവാണ് ശിഫ നൽകുന്നവനും. ഇതാണ് മന്ത്രം, ഇതൊരു ചികിത്സയാണ്, ചികിത്സാ രീതിയാണ്. അതേപോലെ തന്നെ ബിസ്മില്ല, ആ വ്യക്തിയുടെ ശരീരത്തിൽ മുറിവുള്ള വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറയുക 3 തവണ. ശേഷം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശരി മാ അജിദു വഉഹാദിറു, എനിക്ക് അനുഭവപ്പെടുന്ന ഈ പ്രയാസത്തിൽ നിന്നും ഞാൻ അല്ലാഹുവോടും ശരണം തേടുന്നു എന്ന് 7 തവണ പറയുകയും വേണം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശരി മാ അജിദു വഉഹാദിറു, ഞാൻ അനുഭവിക്കുകയും പ്രയാസപ്പെടുകയും എന്ന ഈ പ്രയാസത്തിൽ നിന്നും, ഈ രോഗത്തിൽ നിന്നും അല്ലാഹുവോട് ഞാൻ ശരണം തേടുന്നു എന്ന് 7 തവണ പറയണം. ഇങ്ങനെ രോഗിക്കരികിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടും ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടും ചികിത്സിക്കുന്ന ഈ രീതിക്കാണ് റുഖിയ ശറഇയ നടത്തുക എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ആളെ പേടിപ്പിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. അതിനെ വ്യാഖ്യാനിച്ച് വേറെ എന്തൊക്കെ ആക്കി തീർക്കേണ്ട വിഷയങ്ങളൊന്നുമല്ല. ശരിക്കുള്ള പ്രാർത്ഥനകൾ, പക്ഷെ അതൊരു ചികിത്സാ രീതിയാണ് എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പൈശാചികമായ രോഗങ്ങളും സിഹർ ബാധകളും അതേപോലെ തന്നെ ജിന്ന് ബാധ, ഇതൊക്കെ വന്നതിനു ശേഷം പ്രാർത്ഥിക്കാം എന്നതിലപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, ഇതൊക്കെ വരാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കല, അത് ദിക്റുകൾ ചൊല്ലലാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ചിലപ്പോ പ്രാർത്ഥന ചൊല്ലി എന്ന് വെക്കാം, അപ്പോഴും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. അത് റബ്ബിന്റെ പരീക്ഷണം മാത്രമാണ്. നമ്മൾ എത്ര നല്ല വിറ്റാമിനുള്ള നല്ല ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ രോഗം ആദ്യം വരും അവരായിരിക്കും. ഇനി പ്രഷറും പിന്നെ അസുഖമൊന്നും വരണമെന്ന് കരുതിയിട്ട് എല്ലാം ശ്രദ്ധിച്ച് ജീവിച്ചാലും ചിലപ്പോൾ ആ വീട്ടിൽ ആദ്യം വരും അവരായിരിക്കും. അതൊക്കെ റബ്ബിന്റെ ഓരോ തീരുമാനങ്ങളും പരീക്ഷണങ്ങളുടെ ഭാഗവുമാണ്. നമ്മൾ അല്ല പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുക. അപ്പോ ഇത്തരം പൈശാചികമായ ബാധകളും പ്രയാസങ്ങളും ഇല്ലാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു, നിങ്ങൾ ദിവസവും രാവിലെ 3 തവണ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതേപോലെ 3 തവണ ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരി മാ ഖലഖ് എന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനൊക്കെ സമീപത്ത് വിളിച്ചിട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് ഊതി കൊടുക്കാറുണ്ടായിരുന്നു. നമ്മുടെ മക്കളെ ഇത്രയും കാലമായിട്ട് ഒരു തവണ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് അതിനൊക്കെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതല്ലാതെ ഇതൊക്കെ ഹദീസിൽ വന്ന വിഷയമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇന്നേ വരെ സ്വന്തം ഭാര്യയെയോ അല്ലെങ്കിൽ സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയോ സഹകരിക്കുകയോ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരി മാ ഖലഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ അത് 3 തവണ ചൊല്ലണം. ഔദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ എല്ലാ ദിവസവും രാവിലെ ചൊല്ലിയിരുന്നു. അതേപോലെ തന്നെ ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം വൈകുന്നേരവും രാവിലെയും 7 തവണ ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അപ്പൊ ഈ നിലക്ക് രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അത് പിന്നെ ഇത് ഇത്തരം പ്രാർത്ഥനകളും ദിക്റുകളും പതിവാക്കുകയും വേണം. ഇനി മറ്റൊരു വിഷയം, നമ്മൾ ജിന്ന് ബാധയും പിശാച് ബാധയും ഉള്ള ആളുകൾക്ക് അത് റുഖ്യ ശറഈ അവിടെ നടത്തണമെങ്കിൽ ആ വ്യക്തിയിൽ ജിന്ന് ബാധയുണ്ട് അല്ലെങ്കിൽ പിശാച് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് പ്രവാചകന്റെ ഒരു മോജിസത്താണല്ലോ. അങ്ങനെ ആ ജിന്നുണ്ടെന്ന് മനസ്സിലാക്കിയാലല്ലേ അവിടെ റുഖ്യ ശറഈ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള ചില വാദങ്ങളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ റുഖ്യ ശറഈ നടത്തണമെങ്കിൽ ജിന്നുണ്ട് എന്ന് ഉറപ്പ് ലഭിക്കുന്നു വേണ്ട. ഉറപ്പിന് യാതൊരു ആവശ്യമില്ല. നമുക്ക് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ജിന്നായിരിക്കാം പിശാചി ബാധയായിരിക്കാം എന്ന ആ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചികിത്സയും നിർവഹിക്കാവുന്നതാണ്, റുഖ്യ ശറഈ നടത്താവുന്നതാണ്. എന്തുകൊണ്ട്? കെ എം മൗലവി പറയുന്നു, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ മേൽപ്പറഞ്ഞ അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന, ഉറപ്പിക്കുന്നതല്ല, ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന, നമുക്ക് സംശയമുണ്ട് ജിന്ന് ബാധയാണെന്ന്, സംശയമുണ്ട് പിശാച് ബാധയാണ് എന്നും, അങ്ങനെ നിങ്ങൾക്ക് വിചാരമോ സംശയമോ ഉണ്ടെങ്കിലും അത്തരം അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നതുകൊണ്ട് ദോഷമില്ല. ഇത് കെ എം മൗലവി അദ്ദേഹത്തിന്റെ കെ എം മൗലവിയുടെ പത്തുകൾ എന്ന പുസ്തകത്തിൽ എഴുതിയതാ. അപ്പോ ഇത് ഈ റുഖ്യ ശറഈ നടത്തണമെങ്കിൽ ജിന്നുണ്ട് എന്ന് ഉറപ്പ് കിട്ടിയിട്ട് മാത്രമേ നടത്താവൂ, അത് ഉറപ്പ് റസൂലിന് മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടുവരുന്ന എന്തിനാ? ഇതിന്ന് പണി നിർത്തണം, അതിനു വേണ്ടിയിട്ടാ ആ പണികൾ നിർത്തിവെക്കണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇവിടെ മറ്റൊരു വിഷയം എന്താ? ഒരു വ്യക്തിയിൽ ജിന്ന് ബാധയുണ്ട്, ജിന്നാണ് അല്ലെങ്കിൽ പിശാചാണ് എന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണോ സാധിക്കുക, അതോ മറ്റുള്ളവർക്കും അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റും എന്നാണ് ഹദീസുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പറ്റുമെന്നാണ് ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വേർതിരിച്ച് മനസ്സിലാക്കുക, പിശാചാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പ്രവാചകന്റെ മാത്രമേ സാധിക്കുകയുള്ളൂ, അത് സംശയമൊന്നുമില്ല. കാരണം ആ പ്രവാചകൻ സംസാരിക്കുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടെ പിശാച് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മളെ കൊണ്ട് ആർക്കും ആവില്ല. പക്ഷേ പിശാചായിരിക്കാം അല്ലെങ്കിൽ പിശാചാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയുന്നതിൽ വിരോധമില്ല. എന്തുകൊണ്ട്? ഹദീസിൽ തെളിവുകളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സ്ത്രീ പ്രവാചകന്റെ അടുക്കലെ കുട്ടിയുമായിട്ട് വരിക, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത് എന്താണ്? ഇന്ന ബിനി ഹാദാ യഅഖുദുഹു ശൈത്വാനു കുല്ല യൗമിൻ മിറാറാ, പ്രവാചകരെയും എന്റെ ഈ കുട്ടിയെയും ഒരു ദിവസം പലതവണ പിശാചു പിടികൂടുന്നു. അപ്പൊ പിശാചു ബാധിക്കുന്നുണ്ട്, ഒരു ദിവസം പലതവണ എന്നാ പറഞ്ഞത്? റസൂല് നീ എങ്ങനെ അത് പറഞ്ഞ്? നിനക്കത് വഹി അറിയോ? അത് എന്റെ മൂജിസത്തല്ലേ, ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. അപ്പൊ ആ സ്ത്രീക്ക് അത് അറിയാം, അത് മനസ്സിലാക്കി ആ കുട്ടിയുടെ അടയാളങ്ങളിലൂടെ, ആ കുട്ടിയുടെ ചേഷ്ടകളിലൂടെയും കുട്ടിയുടെ സ്വഭാവത്തിലൂടെയും ഇത് പിശാചായിരിക്കാമെന്ന് കുട്ടി സ്ത്രീ മനസ്സിലാക്കി. അത് പ്രവാചകനോട് വന്ന് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ പിന്നെ വസ്ത്രം പിന്നെ അഴിഞ്ഞു പോയിരുന്ന ഉമ്മു സഫർ എന്ന് പറയുന്ന ആ സഹാബി വനിതക്ക് അവർ പറഞ്ഞല്ലോ, ഞാൻ വീണാൽ പിശാചി എന്റെ വസ്ത്രത്തിൽ നീക്കി കളയുന്നു. അപ്പൊ എന്റെ ആ രോഗം പിശാചി ബാധയാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ആ കാര്യം പറഞ്ഞത് എന്ന് ഞാൻ നേരത്തെ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞ ഉദർനേർത്ത് പിന്നെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അപ്പൊ ഈ അർത്ഥത്തിൽ നമുക്കും ലക്ഷണങ്ങളും അടയാളങ്ങളും നോക്കിക്കൊണ്ട് പിശാചായിരിക്കാം എന്ന് പറയാവുന്നതാണ്. അതേപോലെ വളരെ വ്യക്തമായ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച വചനം, അല്ലദീന യഖൂമൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീൻ യതഹബ്ബതു ശൈത്താനു മിനൽ മസ്. പിശാച് പാദം ഏറ്റവനെ പോലെയാണ് പരിശുദ്ധ നീരുന്നവൻ എണീറ്റ് വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ഉദാഹരണം പറഞ്ഞത്? ഏത് ഉദാഹരണം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക? ആളുകൾക്ക് പരിചയമുള്ള ഉദാഹരണം, ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ ഉദാഹരണം പറയുമ്പോ ഉദാഹരണം എന്തിനാണ്? അത് അവർക്ക് പരിചയമുള്ളതായിരിക്കണം, അത് അവർക്ക് അറിവുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ ജിന്ന് പ്രവേശിച്ചാൽ, പിശാച് ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്യും, അവന്റെ കോലം എന്താകും എന്ന് മനസ്സിലാകുന്ന ഒരു സമൂഹത്തോടാണ് പലിശ തിന്നുന്നവൻ അങ്ങനെയാണ് എണീറ്റ് വരിക എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതില്ലെങ്കിൽ അത് മനസ്സിലാവില്ലെങ്കിൽ പിന്നെ ആയത്തിന്റെ പ്രസക്തി എന്താ? അപ്പൊ ഇത്തരം ഈ ആയത്തിൽ നിന്നും മേൽ പറഞ്ഞ ഹദീസിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരു വ്യക്തിയിൽ ജിന്ന് ബാധയുണ്ട് എന്ന് പറയൽ പ്രവാചകന്റെ മൂജിസത്തൊന്നുമല്ല. അതിന്റെ പേരിലാണ് റുഖ്യാ ശരഇയ നടത്താൻ പ്രവാചകന്റെ അർഹതയുള്ളൂ, അതൊക്കെ മൂജിസത്തിന്റെ ഭാഗമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ചെറിയൊരു മൂജിസത്ത് ഉണ്ട്. അതെന്താ? അതാ ജിന്നുണ്ടെന്ന് മനസ്സിലാക്കലോ അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കലോ ഒന്നുമല്ല, അത് പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അവിടുത്തെ മൂജിസത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന നിർവഹിക്കുന്നതും ഉടനെ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതും അത് പ്രവാചകന്റെ ഒരു പ്രത്യേകതയാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ നമ്മൾ ഓതി ചികിത്സിച്ചു ചിലപ്പോൾ മാറിക്കൊള്ളുന്നില്ല, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നു, ചികിത്സിക്കുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു, പിന്നെ ഉഖ്റുജി അദുവല്ലാഹ് എന്ന് പറയുന്നു, അസുഖം മാറുന്നു, അതൊരു മൂജിസത്തായി നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് പ്രവാചകൻ സവിശേഷതയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു പ്രവാചകന് മഴയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ കൈ ഉയർത്ത് പ്രാർത്ഥിച്ചു, പറഞ്ഞു അല്ലാഹുമ്മ അഗീസ്ന ഗൈസൻ മുഗീസൻ ഹനിഅൻ മരിഅൻ നാഫിഅൻ ഗൈറ നാഫിഅൻ ഗൈറ ലാരിൻ ആജിലൻ ഗൈറ ആജിൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. മഴ വേണം, ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്, ജീവികൾ കഷ്ടപ്പെടുകയാണ്, ഉപകാരമുള്ള നല്ല മഴ വേണം എന്ന് പറഞ്ഞപ്പോൾ മഴകൾ പെയ്യാൻ തുടങ്ങി. അതെന്താ? അത് പ്രവാചകന് സവിശേഷതയാണ്, പ്രത്യേകതയാണ്. എന്നതുപോലെ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം കിട്ടുന്നു, അത് പ്രവാചകന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഒരാൾ പറയാ ഇനി ആരും മെമ്പറും വന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, അത് പ്രവാചകന്റെ മൂജിസത്താന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ വിവരദോഷമാണ്. അത് പ്രവാചകൻ നിർവഹിച്ചു, പെട്ടെന്ന് ഉത്തരം കിട്ടി, നമ്മളും പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടിയില്ല എന്ന് വരാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. പ്രവാചകനെ ഒരു തവണ നിർവഹിച്ച് നമ്മൾ 10 തവണ നിർവഹിക്കേണ്ടി വരും, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. കാരണം അത് പ്രവാചകനാണ്. ആ നിലക്കുള്ള ചില സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യാ ശരഇയ നടത്തിയിടത്ത് ഉണ്ട് എന്നുള്ളതല്ലാതെ അത് പ്രവാചകന് മാത്രമേ ഉള്ളെന്ന് പറയാൻ പ്രമാണത്തിൽ പ്രത്യേകമായിട്ടും തെളിവൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോ ജിന്ന് ബാധയാണെങ്കിലും ശരിയും സിഹ്ർ ബാധയാണെങ്കിലും ശരിയും നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള നിബന്ധനകളോട് കൂടി വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും ആ പ്രാർത്ഥനകളും ഖുർആന്റെ വചനങ്ങളും ഓതിക്കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് റുഖ്യാ ശരഇയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, പിന്നെ അടി ചികിത്സ എന്ന് പറയുന്നത് ഇസ്ലാം പിന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മൾ നടപ്പിൽ വരുത്തേണ്ട ഒരു കാര്യവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഫളറബ അലാ സദരി അവനെ നെഞ്ചിൽ അടിച്ചു എന്നൊക്കെ കാണുവാൻ സാധിക്കും. പക്ഷെ ഈ ഒരു അടിയെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ സിഹ് ബാധിച്ചിട്ടുണ്ട്, ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്ന് പേര് പറഞ്ഞിട്ട് അവന്റെ ശരീരമാസകനം അടിക്കുക, എന്നിട്ട് അവനെ വേദനിപ്പിക്കുക, അവനെ പ്രയാസപ്പെടുത്തുക, അതിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിൽ ഇസ്ലാമിൽ നമുക്കതിന് പ്രമാണവും കാണുവാൻ സാധിക്കുന്നില്ല. റസൂൽ അടിച്ചിട്ടുണ്ട്, ശരിയാ, നെഞ്ചത്ത അടിച്ചു. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ റുഖ്യാ ശരഇയ നടത്തുമ്പോലല്ല അടി, ഇവിടെ ജിന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ പൈശാചികതയാണ് എന്ന സംശയത്തിന്റെ പേരിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ റുഖ്യ നിർവഹിക്കാം, പക്ഷേ പിശാചായിരിക്കാം എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റും ഇല്ലല്ലോ. അപ്പൊ പ്രവാചകനെ അവിടെ ജിന്നുണ്ട് അല്ലെങ്കിൽ പിശാചുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല, അതുകൊണ്ട് അടിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ച നെഞ്ചത്ത വേറെ ഹദീസിൽ അലാ ദഹിരിയെന്നും ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവിടെ നെഞ്ചത്തടിക്കാനുള്ള കാരണം എന്താണ്? ഷൈത്താൻ പിശാച് ഇന്നഫിൽ ഇൻസാനും യജ്രിഫിൽ ഇൻസാനും മജ്റബ്ദം രക്തം ഓടുന്നിടത്തൊക്കെ ഓടുന്ന, പിന്നെ എന്തിനാ നെഞ്ചത്ത് മാത്രം അടിച്ചത്? അവിടെ ആ സന്ദർഭത്തിൽ നെഞ്ചത്താന്ന് റസൂൽ മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കിയത്? വഹയിലൂടെ. നമുക്കതില്ല, അതുകൊണ്ട് നമ്മൾ അടിക്കാൻ പാടില്ല. ഇന്ന് അതൊന്നല്ലല്ലോ, വടിയെടുക്കാം എന്നൊരു വ്യക്തിയെ അടിച്ച് അടിച്ച് മർദ്ദിക്കുക, പീഡിപ്പിക്കുക, പ്രയാസപ്പെടുത്താം. ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല അത്. ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ചെയ്യണമെന്നും പഠിപ്പിച്ചിട്ടില്ല, ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ വിഷയം, അടിക്കുന്ന വ്യക്തിയുടെ ശക്തി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ അല്ല പിശാച് ഇറങ്ങിപ്പോകുന്നത്, മറിച്ച് ആ അടിക്കുന്ന വ്യക്തിയുടെ ഈമാനിക ശക്തി കൊണ്ടാണ് എന്ന. ആർക്കാ അത് പറയാൻ കഴിയുക? എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പരിപൂർണനാണ്, പിശാചിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനവും ഞാൻ എന്റെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്നില്ല, എന്റെ കണ്ണും കാതും നാവും മൂക്കും സൂക്ഷിച്ചുകൊണ്ടും പരിശുദ്ധവാനായിക്കൊണ്ടും ഞാൻ ജീവിക്കുന്നത്, അങ്ങനെ അതുകൊണ്ട് എനിക്ക് പിശാചിനെ അടിച്ചോടിക്കാൻ സാധിക്കും എന്ന് പറയാൻ വകുപ്പുള്ള ധൈര്യമുള്ള ഈമാനുള്ള ആരാണുള്ളത്? ആരുമില്ല. അവനാണ് ചേത്താനെ ഒഴിവാക്കിയിട്ട് പോലെ മറ്റുള്ളവന് ശരീരത്തിനുള്ളിൽ കയറി ചേത്താനെ ഒഴിവാക്കല്. അപ്പോ ഈ നിലക്കും അടിക്കാൻ വകുപ്പ് കാണുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു എന്ന ഹദീസിലുണ്ട്, പക്ഷേ ആ പ്രവാചകൻ അടിച്ചതായി കണ്ട സ്വഹാബികൾ ആരും അടിച്ചതായി ഹദീസിലില്ല, ചരിത്രങ്ങളിലില്ല. അവരും മന്ത്രിച്ചിട്ടുണ്ട്, റുഖിയ സറയ നടത്തിയിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്, അടിച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ പ്രവാചക അടി എന്ന് പറയുന്നത് പ്രവാചകനുമായി മാത്രം നമ്മൾ ബന്ധപ്പെടുത്തുക, അതിനെ പിൽക്കാലത്തെ കൊണ്ടുവരേണ്ടതില്ല. മാത്രവുമല്ല ഇതിന്റെ പേരിൽ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ഇല്ലാത്ത ചില കാറ്റിക്കൂട്ടലുകളും ഇല്ലാത്ത ചില കാര്യങ്ങളും ഉള്ളതിന്റെ പേരിലാണ് ഉള്ളതുപോലും സമൂഹത്തിൽ നിന്ന് ശരിയായ കാര്യങ്ങൾ പോലും നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷയങ്ങൾ ഒരു മുൻധാരണ നമ്മൾ മനസ്സിൽ കാണാതെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും കേൾക്കാനുമുള്ള ഒരു മനസ്സന്നദ്ധതയെങ്കിലും നല്ല മനസ്സെങ്കിലും കാണിക്കുക, അപ്പോഴേ സത്യം മനസ്സിലാവൂ. ആദ്യം തന്നെ ഏ അതില്ല ഏ ഇതില്ല അടിക്കാൻ പറയുന്നു കൊല്ലാൻ പറയുന്നു എന്ന് പറഞ്ഞ് വിതനയുമായി നടന്നാൽ ആ വിതന പ്രചരിക്കുക എന്നുള്ളതല്ലാതെ സത്യം എന്തെന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കൂയില്ല. അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം കൂടി, കണ്ണീർ ഇതും ഒരു സത്യമാണ്. ഇന്നും പല ആളുകളും നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു കണ്ണീർ അന്ധവിശ്വാസമാണ് എന്ന ചില ആളുകൾ എഴുതിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ച് അത് അന്ധവിശ്വാസം എന്ന് പറയാൻ പാടില്ല. നമുക്ക് ഇന്നലെ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചല്ലോ അമാനി മൗലയുടെ വിശദീകരണം, ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അതിലെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വരില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാം, നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പം അത് പിന്നെ അങ്ങോട്ട് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് അല്ല പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അൽഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. ബുഖാരി മുസ്ലിം കണ്ണീർ സത്യമാണ്. ഇസ്തഈദു ബില്ലാഹി മിനൽ ഐൻ, നിങ്ങൾ കണ്ണീരിൽ നിന്നും അല്ലാഹുവോട് ശരണം തേടുക. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കാരണം കണ്ണീർ സത്യമാണ്. ഇബ്നു മാജ അൽഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. ഹത്താ തൻസിലൽ ഹാലിഖാം, ഉയരത്തിലുള്ളവരെ താഴത്തേക്ക് തള്ളിയിടാൻ പോലും അത് മതിയായതാണ്. അഹ്മദ് തബറാനി. ഇതൊക്കെ ഹദീസുകൾ വന്നതാ. സൂറത്ത് യൂസുഫില് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, ഒരേ വാതിലൂടെ പ്രവേശിക്കരുത്, വ്യത്യസ്ത വാതിലൂടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞടത്ത് അതിന് കാരണമായിക്കൊണ്ട് പറയുന്ന വിശദീകരണങ്ങൾ ഒന്നെന്താണ്? കണ്ണീര് ബാധിക്കാതിരിക്കാൻ, കണ്ണീര് ബാധിക്കാതിരിക്കാനായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ആ ആയത്തിന്റെ വിശദീകരണം വേണമെങ്കിൽ ആവശ്യമുള്ള ആളുകൾ പരിശോധിച്ചു നോക്കുക. അപ്പോ കണ്ണീർ ഒരു സത്യമാണ് എന്ന് ഇബ്നു കസീർ പറയുന്നു. അൽ ഐപ്പ ഹദീസിൽ മനസ്സിലാക്കി ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഇബ്നു മാജയുടെയും അഹ്മദിന്റെയും തബറാനിയുടെയും. ഇനി ഇബ്നു കസീർ വിശദീകരിക്കുന്നു, അൽ ഐനു കണ്ണേറും, ഇസ്വാബത്തുഹാ അത് ബാധിക്കലും, വതഅ്സീറുഹാ അതിന്റെ സ്വാധീനമുണ്ടാകലും, ഹഖ്ഖുൻ സത്യമാണ്. എങ്ങനെ അത് ബാധിക്കുന്നത്? ബി അംരില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. അത് അല്ലാഹ വെച്ചൊരു നടപടിക്രമമാണ്, അല്ലാത്തൊരു തീരുമാനമാണ്, അത് നടക്കും. തഫ്സീർ ഇബ്നു കസീറിലും നാലാം വാല്യം 410-ാമത്തെ പേജ്. ഹാഫിസ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഹാഉലാഇ ഇക്കൂട്ടർ, ആരെ കുറിച്ചാ? കണ്ണീർന്ന് നിഷേധിക്കുന്ന, അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്ന, അതിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് ഇബ്നു ഖയ്യിം പറയുന്നു, ഹാഉലാഇ മിൻ അജ്ഹലിന്നാസ്, അവരാണ് ഏറ്റവും വലിയ വിവരദോഷികൾ, ഏറ്റവും വലിയ ജാഹിൽ അവന. ബിസ്സംഇ വൽ അഖൽ, അവന് പ്രമാണങ്ങളും അറിയില്ല, ബുദ്ധിയും ഇല്ല, യുക്തിപരമായും കാര്യം മനസ്സിലാക്കുന്നില്ല, പ്രാമാണികമായും കാര്യം മനസ്സിലാക്കുന്നില്ല. ഒമിൻ അഖിലഹിം, ജനങ്ങളിൽ അഖിലഹിം ഹിജാബൻ വഅക്സഫഹിം തിബാഅൻ വഅബഅദുഹും മഅരിഫ, കാര്യങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിക്കാത്ത, അതിന് വ്യക്തമായി മനസ്സിലാക്കാത്ത, ആ നിലയ്ക്ക് മുമ്പിൽ മറയിടപ്പെട്ട ആളുകളാകുന്നു അവർ. അവർക്ക് ഒന്നും അറിയില്ല അനിൽ അർവാഹി, ആത്മാക്കളെ കുറിച്ച്, വൻ നുഫൂസ് മനസ്സുകളെ കുറിച്ച്, സിഫാത്തിയ അതിന്റെ വിശേഷണങ്ങളെ കുറിച്ചും, ആരിഹാം മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും, സീറാത്തിഹാം മനസ്സിന്റെ സ്വാധീനങ്ങളെ കുറിച്ച്. ഇതൊന്നും അറിയാത്ത ആളുകളാണ് അവർ പറയും, കണ്ണേറോ ഏ ഇല്ല അന്ധവിശ്വാസം എന്ന് പറയും, അവൻ ഏറ്റവും വലിയ ജാഹിലാണെന്ന്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, എല്ലാ കാലഘട്ടത്തിലെയും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത കാലത്തും വ്യത്യസ്ത സമയത്തും ജീവിച്ചവരായിട്ട് പോലും അവർ കണ്ണേർ നിഷേധിച്ചിട്ടില്ല, അതിൽ തള്ളിപ്പറഞ്ഞിട്ടില്ല. കണ്ണേറിന്റെ കാരണത്തെ കുറിച്ചും അതിന്റെ സ്വാധീനത്തെ കുറിച്ചുമൊക്കെ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ വസ്തുതയെ അവർ ഒരിക്കലും നിഷേധിച്ചിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ ഇല്ല. അപ്പൊ ഇതൊരു സത്യമാണെന്ന് മനസ്സിലാക്കുക. ശരി, എന്താ പരിഹാരം? ചികിത്സയുണ്ട്. ഇസ്ലാമിൽ കണ്ണേർ ബാധക്ക് രണ്ട് തരം ചികിത്സയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, എനിക്ക് നമുക്ക് കണ്ണേർ ബാധിക്കാൻ കാരണക്കാരൻ ഇന്നയാളാണ് എന്ന് അറിയുമെങ്കിൽ, അതെങ്ങനെ അറിയാം? അതിനു സീറും കൂടോത്രം സാഹിറിനും പരിശോധിച്ചു പോകുന്നു വേണ്ട. ഒന്നുകിൽ ആ വ്യക്തി പറയാം, എന്താ ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ സംഭവിച്ചത് എന്നൊരു വ്യക്തി സമ്മതിക്കാം. അങ്ങനെ ഒരു വ്യക്തി സ്വയം സമ്മതിച്ചുകൊണ്ട് ആരാണ് ആരിലൂടെയാണ് കണ്ണേറുണ്ടായത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഒരു ചികിത്സയുടെ ഒരു ജീവിയാണ്. ഇനി നമുക്ക് അറിയില്ല ആരാന്ന്, നമുക്കറിയാം ഒരു മാർഗമില്ല, അന്ന് വഹയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരാണെന്ന് അറിയില്ല എങ്കിൽ അതിന്റെ രീതി വേറെയാണ്. അപ്പോ ആരാണ് ആരിലൂടെയാണ് കണ്ണേർ ഉണ്ടായത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം കേട്ടോളൂ. സഹിൽ ബിനു ഹുനൈഫ റളിയല്ലാഹു അൻഹു സുന്ദരനായ ഒരു സഹാബിയായിരുന്നു, നല്ല വെളുത്ത ശരീരമുള്ള സഹാബി. അദ്ദേഹം ഒരു ദിവസം വസ്ത്രമൊക്കെ ഊരി വെച്ച് കുളിക്കാം. കുളിക്കുമ്പോ ആമിർ ബിനു റബിഅ എന്ന് പറയുന്ന മറ്റൊരു സഹാബി അത് കണ്ടു. ഇദ്ദേഹം കുളിക്കുന്നു. അപ്പൊ ആമിർ ബിനു റബിഅ പറഞ്ഞു, ഇത്രമാത്രം സൗന്ദര്യമുള്ള ഇങ്ങനെ ചൊറുക്കുള്ള ഒരു തൊലി ഞാൻ നിറം ഞാൻ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അത് പറഞ്ഞതോടുകൂടി ഈ സഹിൽ ബിനു ഹുനൈഫിന്റെ ശരീരത്തിൽ ശക്തമായ ക്ഷീണവും പ്രയാസവും വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് ക്ഷീണമുണ്ടായി, പ്രയാസമുണ്ടായി. ഇതാ അപ്പൊ സുഹൈൽ എന്ത് ചെയ്തു, പ്രവാചകർക്കിലേക്ക് വന്നു. പ്രവാചകരെ, ഇതാ എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അസുഖം ക്ഷീണവും ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ തുടങ്ങി. അപ്പോ നബിസ്വാസിനെ ചോദിക്കുകയാണ്, ഹൽ തഫ്തഹിമൂന ലഹു അഹദൻ, നിനക്ക് ആരിനെ കുറിച്ച് സംശയമുണ്ടോ, ഇന്ന ആള് നോക്കിയതോ അല്ല ഇന്ന ആൾ എന്തെങ്കിലും പറഞ്ഞെന്തെങ്കിലും സംശയമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആമിർ ബിനു റബിഅ ഞാൻ കുളിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് കോപത്തോടു കൂടി ചോദിച്ചു, അലാമയ ഖുതുലു അഹദുക്കും മഖാഹു, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? അലാ ബർറഖത്ത, ബർക്കത്ത് ചൊരിഞ്ഞു കൊടുത്തൂടെ എന്ന് പറഞ്ഞാൽ നല്ല ഒന്ന് കണ്ടാൽ എന്തോ ഒരു ചൊറുക്കാൻ നല്ല പറയേണ്ടത് മാഷാ അല്ലാ ബാറക് അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വിരുന്നേര് വരും, നിങ്ങൾക്ക് കൂടെ കാണാൻ ചെറിയ കുട്ടികൾ നല്ല ഭംഗിയുള്ള നല്ല നിറയുള്ള കുട്ടികൾ കണ്ട എന്തോരും നിറാണേ നല്ല പറയണം, മാഷാ അല്ലാ ബാറക് അല്ലാ എന്ന് പറയാം. അതാ റസൂലിന്റെ ചോദ്യം, അലാമയ ഖുതുലു അഹദുക്കും മഖാഹു, എന്തിനാ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? അലാ ബർറഖത്ത, ബർക്കത്ത് ചൊരിഞ്ഞു കൊടുത്തൂടെ. ശരി, ഏതാണ് സംഭവിച്ചു, സംഭവിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇഗ്തസില്ലഹു, ആ സഹോദരൻ നിങ്ങൾ കഴുകി കൊടുക്കണം. എന്താ കഴുകേണ്ടത്? ഫഗസല ആമിറു വജ്ഹഹു, ആമിർ തന്റെ മുഖം കഴുകി, വയദൈഹി കൈകൾ കഴുകി, വമിർഫഖൈഹി കൈമുട്ട് കഴുകി, വറുക്കുബത്തൈഹി കാൽമുട്ട് കഴുകി, വഅത്റാഫ റിജ്ലൈഹി കാലിന്റെ അറ്റങ്ങൾ വിരലുകൾ കഴുകി, വദാഖിലത ഇസാരിഹി തന്റെ തുണിയെടുക്കുന്ന അരഭാഗം അവിടെയും കഴുകി. എന്നിട്ടോ അത് ഫീ ഖദഹിൻ, ഒരു പാത്രത്തിലേക്ക് കഴുകി ആ വെള്ളം എടുത്തു. സുമ്മ സബ്ബ അലൈഹി മിൻ വറായിഹി, കണ്ണേർ ബാധിച്ച വ്യക്തിയുടെ പിന്നിലൂടെ തലക്കു മുകളിലൂടെ അത് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഫബറ അസഹീറുൻ മിൻ സാഅതിഹി, ആ സമയം അദ്ദേഹത്തിന് അസുഖം മാറി. മാറോ എന്ന് നമ്മൾ ചിന്തിക്കും, ചിലപ്പോ മാറിയില്ല എന്ന് വരും, മാറിയില്ല എന്ന് വരും. പക്ഷേ മാറിയില്ല എന്ന് കരുതിയിട്ടും ഹദീസും തള്ളാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എന്നെ വിളിച്ചൊരു സഹോദരൻ, ഈ ദുബായിലുള്ള ഒരാളാ, എന്നെ വിളിച്ചോട് ചോദിച്ചു, ഇതെങ്ങനെ സിഹിർബാധ ജിന്നുബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടായ ഏത് പ്രാർത്ഥന ഉസ്താദ ചെല്ലേണ്ടത്? ഞാൻ ദിക്ക ആ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹി അർത്ഥേക്ക് തുടങ്ങുന്ന പ്രാർത്ഥന. നാല് ദിവസം കൂടി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറയാ, അത് ചൊല്ലിയിട്ട് മാറിയില്ലല്ലോ, എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാ, ആ വിഷയത്തെ പരിഹസിക്കാൻ വേണ്ടി വിളിച്ചതാ, അത് ഞാൻ ചൊല്ലിയിട്ട് മാറിയില്ലല്ലോ. അപ്പൊ കുറച്ച് വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ടും കൊണ്ടും പറഞ്ഞു, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. മാറിയോ ഇല്ല എന്നുള്ളതല്ല, ചിലപ്പോ നമ്മുടെ പിന്നെ അത്രക്ക് ഉണ്ടാവും നമ്മുടെ കയ്യിരിപ്പ്, എവിടെയും മാറിയില്ല എന്നും വരും, അത് പരീക്ഷിക്കുകയാണല്ലോ. അപ്പൊ ഈ വ്യക്തി ഇവിടെ പ്രവാചകൻ പറഞ്ഞു, നീ പിന്നിലൂടെ അത് ഒഴിച്ചു കൊടുക്കണം. സഹീറിന്റെ അസുഖം മാറി. ഇമാം അഹമ്മദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇത് സ്വഹീഹാണെന്ന് അൽബാനി തന്റെ സ്വഹീഹുൽ ജാമിഅൽ 3908 ഹദീസായി കൊടുക്കുന്നുണ്ട്. ഇനി സംശയം വേണ്ട, ഇമാം മുസ്ലിമിന്റെ ഹദീസ് കേട്ടോളൂ, അപ്പൊ സംശയം തീരല്ലോ. നിങ്ങളോട് കഴുകാൻ ആവശ്യപ്പെട്ടാൽ കഴുകി കൊടുക്കണം. അപ്പൊ ഞാൻ എന്നിലൂടെ എന്റെ നോട്ടത്തിലൂടെ എന്റെ നാവിലൂടെ മറ്റുള്ളവർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്റെ ഉദുവെടുപ്പിന്റെ അവയവങ്ങൾ കഴുകിയിട്ടും ആ വ്യക്തിയുടെ തലയിലൂടെ ഒഴിച്ചു കൊടുക്കണം. അബൂദാവൂദിന്റെ ഹദീസിൽ കാണയും ഈ അസൂയ പിന്നെ കണ്ണേറ് ബാധിക്കാൻ കാരണക്കാരനായ വ്യക്തി ആ വ്യക്തിയോട് ഒതു കൊടുക്കാൻ ആവശ്യപ്പെടുകയും എന്നിട്ട് ബാധിച്ച വ്യക്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആരാണ് ആരിലൂടെ ബാധിച്ചു എന്ന് അറിയുമ്പോഴാണ്. അറിയില്ലെങ്കിലോ, അറിയില്ലെങ്കിലാണ് രണ്ടാമത്തെ രീതി. അവിടെ നമ്മൾ പ്രാർത്ഥന നിർവഹിക്കുക, ബിസ്മില്ലാഹി അർഖീക് വല്ലാഹു യശ്ഫീക് മിൻ കുല്ലി ദാഇൻ യുദീക് വ മിൻ കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. അതേപോലെ ബിസ്മില്ലാഹി യുബ്രീക് മിൻ കുല്ലി ദാഇൻ യശ്ഫീക് വ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ വ മിൻ ശർരി കുല്ലി ദീ ഐനിൻ. ഇതൊക്കെ ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിന്റെ റിപ്പോർട്ടുകളാണ്. പിന്നെ അല്ലാഹുമ്മ റബ്ബനാസ് തുടങ്ങിയ പ്രാർത്ഥനയും അതേപോലെ സൂറത്തുൽ ഇഖ്ലാസും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രയാസം വന്നാൽ ഉണ്ടായിരുന്ന ചൊല്ലിയിരുന്ന അതേ ദിക്റുകളും ഇവിടെയും നിർവഹിക്കാവുന്നതാണ്. ഈ നിലക്കാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഉള്ള വിഷയങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അമിതമായി അതിര് കവിഞ്ഞുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത തെറ്റായ വിശ്വാസങ്ങളും ചെറുക്കൻ ആചാരങ്ങളും വെച്ച് പുലർത്തുവാനും പാടില്ല. എല്ലാ നിലക്കും ചെറുക്കിൽ നിന്നും മോചിതമായിക്കൊണ്ടും യഥാർത്ഥമായ തൗഹീദിന്റെ അള്ളാഹുവിൽ മാത്രം മടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും അവനിൽ നിന്നും മാത്രമാണ് എല്ലാം അവനിലേക്കാണ് എല്ലാം എന്നുള്ള യഥാർത്ഥമായ തവക്കുലിന്റെയും തൗഹീദിന്റെയും വിശ്വാസത്തോടു കൂടി വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള ിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാനും മുഅ്മിനായി മരിക്കുവാനും നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹബിഹി വ സല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.